You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിരിക്കുന്ന നമ്മളിൽ പലരും വിദ്യാർത്ഥികളായാണ് ആദ്യം ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗം പേരും സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുക. സ്റ്റുഡൻ്റായി ഇവിടെ എത്തുന്നവർ ആദ്യകാലങ്ങളിൽ നേരിടുന്ന അനുഭവങ്ങളാണ് 30-ലധികം കഥാപാത്രങ്ങളിലൂടെ 5 എപ്പിസോഡുകളിലായി ഒരു വെബ് സീരീസ് എന്ന രൂപേണ ഓസോൺ പാളിയിലെ ഓട്ടകൾ എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഈ പേരിനുള്ള കാരണമാണ് ഇതിന്റെ ഡയറക്ടർ മിഥുൻ റോയ് വിവരിക്കുന്നത്.
ഇതിന്റെ പേര് ഓസോൺ പാളിയിലെ ഓട്ടകൾ എന്നാണ്. നമ്മൾ കുറച്ച് ഒരു തമാശ രൂപത്തിലാണ് ഇതിന്റെ പേര് ഇട്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഇതിന് സീരിയസ് ആയ ഒരു അർത്ഥമുണ്ട്. കാരണം ഇത് ഓസ്ട്രേലിയയിലാണ് ഈ നമ്മുടെ ഈ ഓസോൺ പാളിയിലെ ഹോൾസ് ഒക്കെ കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ഈ കഥ നടക്കുന്ന ഓസ്ട്രേലിയയിലാണ്. പിന്നെ ആ ഒരു വാക്കുകൾ തന്നെ ഒരു റൈമിംഗ് അല്ല മലയാളത്തിൽ. ഓസോൺ പാളിയിലെ ഓട്ടകൾ എന്ന് പറയുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേര് സ്വീകരിച്ചത്. പ്രധാനമായും സ്റ്റുഡന്റ് ലൈഫാണ് ഇവിടെ. സ്റ്റുഡന്റായി വന്നവരും അവരുടെ ഓരോ ജീവിത അനുഭവങ്ങളും തമാശ കലർന്ന ഒരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇത് ലോകത്തെല്ലാ സ്റ്റുഡൻസും നേരിടുന്ന ഒരു സിമിലർ ഇഷ്യൂസ് ആണ്. ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്ന് വരെ പിള്ളേർ വിളിച്ചിട്ട് ഇത് നടക്കുന്ന സംഭവങ്ങളെല്ലാം അവർക്ക് റിലേറ്റബിൾ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു പച്ചയായ ഒരു ആവിഷ്കാരമാണ്. നമ്മളിതിൽ പലതും പലരുടെയും അനുഭവങ്ങൾ നമ്മൾ അതേപടി കുറച്ച് മസാലയൊക്കെ ചേർത്ത് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്.
വിദ്യാർത്ഥികളായി എത്തുന്നവർ ജോലി കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികളും ഒപ്പം ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് ലൈഫിലെ പുതുമകളുമെല്ലാം ഇവർ നർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് അവതരിപ്പിക്കുന്നത്.
ഇതിന്റെ തുടക്കത്തിലെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന അനന്തുമാണ്. അതിന്റെ കഥാപാത്രത്തിന് പേര് ഉണ്ണി എന്നാണ്. ഉണ്ണി നാട്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന ഒരാള് ജോലി അന്വേഷിച്ച് നടക്കുന്നതാണ് ഇതിന്റെ ഒരു തുടക്കത്തിൽ കാണിക്കുന്ന ഒരു പ്രമേയം. അപ്പൊ അവൻ ജോലി അന്വേഷിച്ച് പോകുന്നതും അതിന്റെ ബുദ്ധിമുട്ടുകളും അവന്റെ വീട്ടിൽ നിന്നുള്ള ഒരു സീനൊക്കെ നമ്മൾ ആദ്യം കാണിക്കുന്നുണ്ട്. അതായത് ഒരു ജോലി അന്വേഷിക്കാൻ ജോലി കിട്ടേണ്ടതിന്റെ ഒരു ആവശ്യകതയൊക്കെ നമ്മൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്.
ചേട്ടാ ജോലി എല്ലാം ഉണ്ട്.
ഇഷ്ടം പോലെ ജോലി ഉണ്ടോ? നീ ആദ്യം പാത്രം കഴുകി.
ആ ജോലി അല്ല ഉദ്ദേശിച്ചത്.
പിന്നെ
എടാ ചെറുക്ക, നീ നാളെ തന്നെ ഒരു സി വി അടിച്ച് ഈ വഴിയിലെല്ലാം കൊണ്ട് കൊടുക്കാൻ നോക്ക്. എല്ലാരും നല്ലപോലെ തെണ്ടിട്ട് തന്നെ ജോലി മേടിച്ചേക്കുന്നെ.
പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനും വരാം നാളെ. നമുക്ക് എല്ലാ കടകളിലും കൊണ്ട് റെസ്യൂം കൊടുക്കാം.
ചേട്ടാ നമ്മൾ എങ്ങോട്ടാ പോണെ?
ഈ പേർത്തിൽ വന്ന ആൾക്കാർ ആദ്യം പോകുന്നൊരു സ്ഥലമുണ്ട്, കിങ്സ് പാർക്ക്. അവിടെയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്.
അവിടെ കംഗാരു ഉണ്ടോ ചേട്ടാ?
കംഗാരു.
അമ്മച്ചി എന്നാണ് പ്രധാന കഥാപാത്രത്തിന്റെ പേര്. ഒപ്പം അലമ്പനും പെട്ടെന്ന് ആവേശം കൊള്ളുന്ന വികാരി എന്ന കഥാപാത്രവും എല്ലാം ഉണ്ട്.
ഇതില് രഞ്ജി മാത്യു ആണ് ഇതില് അമ്മച്ചി എന്നാണ് ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത്. പുള്ളിയാണ് എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ഒരു വീട്ടുകാരനായിട്ട് നിൽക്കുന്നത് അതാണ് ഒരു പുള്ളിയാണ് ഇതിലെ ഒരു പ്രധാന കഥാപാത്രം. പിള്ളേർക്ക് ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പലപ്പോഴും ആളുകളെ കുഴിച്ചടിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ പുള്ളി നമ്മൾ അമ്മച്ചി എന്നാണ് നമ്മൾ ഇതിൽ ഒരു തമാശ വിളിക്കുന്നത്. പിന്നെ ടോണി അവതരിപ്പിക്കുന്ന വികാരി എന്ന് പറയുന്ന അത് ഒരുതരം എന്താ പറയാ ഡേറ്റിങ്ങിനൊക്കെ പോകുന്ന ഒരു ഒരു കോമഡി ക്യാരക്ടറാണ്. എബിൻ ഇതിൽ അലമ്പ് എന്ന് പറയുന്ന ഒരു റോളാണ്. അതിങ്ങനെ എല്ലാം അലമ്പാക്കി ഇടുന്ന അങ്ങനെ എല്ലാം ഒരു പ്രത്യേക ഒരു നമ്മൾ എന്താ പറയാ പ്രത്യേക പേരിട്ടതാണ് നമ്മൾ ഇവർ ഓരോരുത്തരെ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു ഐഡന്റിറ്റി കൊടുത്തിരിക്കുന്നത്. We'll be right back. പിന്നെ ഇവര് ഒരുമിച്ചുള്ള താമസം, അക്കോമഡേഷൻ എങ്ങനെയാണ്, മറ്റ് കൂട്ടുകാരെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് വളരുന്നത്, അങ്ങനെ പലതും. പിന്നെ അവര് ഡേറ്റിങ്ങിന് പോകുന്നത്, അതിലെ ഉണ്ടാവുന്ന തമാശകൾ, ഇതെല്ലാം നമ്മള് നർമ്മത്തിൽ കടന്നു ഇങ്ങനെ പറയാൻ
ശ്രമിച്ചിട്ടുണ്ട്.
മുത്തിച്ചിപ്പി
ദലമ്പേ,
ആ
അവനടുത്ത് വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ
പറടാ. ആരെടുത്ത്?
ഉണ്ണിയെടുത്തേ.
അമ്മച്ചി, അവൻ നല്ല ഉറക്കമായി.
പാവോടാ, ഒന്നും കഴിക്കാതെയാണ് അവൻ കിടക്കുന്നത്.
അമ്മച്ചി, ഇങ്ങോട്ട് നോക്കി, എനിക്കൊരു സെറ്റേ.
പെണ്ണാ നിനക്കാ? ഓടാ, അല്ല ഫേക്ക് അക്കൗണ്ട് അല്ലേ ആയിരിക്കടാ.
ഇത് ഫേക്ക് ഒന്നുമല്ല.
ആയിരിക്കും.
ഏ, നാളെ ഡേറ്റിങ്ങിന് വരാൻ പറഞ്ഞിട്ടുണ്ട്.
ഡേറ്റിങ്? എന്റെ പൈസക്ക് വന്ന് പുട്ടടിക്കാൻ വേണ്ടിട്ടായിരിക്കും അവളുടെ ഐഡിയ.
അപ്പോ
നീ പോവണ്ട. അല്ലേ, നീ പോവുക, കാണുക, ഷേക്കൻ്റെ കൊടുക്കുക, ബൈ ബൈ പറയുക, തിരിച്ചു വരിക.
എന്നാ പിന്നെ എനിക്ക് നിങ്ങളുടെ കൂടെ കമ്പനി അടിച്ചിരുന്ന പോലെ.
അത് മതിയായിരുന്നു. പിന്നെ അവൾക്ക് പറ്റിയ അബദ്ധം അവൾക്ക് മനസ്സിലാവണ്ടേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ എവിടെ വീട്ടിൽ, ഞാൻ പോയി ഫേക്ക് അക്കൗണ്ട് ആണോ ഇല്ലയോ നോക്കിട്ട്
വരാം.
ഇതിലെ കഥാപാത്രങ്ങളിൽ പലരും വിദ്യാർത്ഥികളായാണ് ഇവിടെ എത്തിയത്, പിന്നീട് പൗരന്മാരും ഇവിടെ സ്ഥിര താമസക്കാരുമായി. പുതുതായി എത്തിയ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസം പൂർത്തിയായവരുമെല്ലാം ഇതിൽ അഭിനയിക്കുന്നു. മലയാളികൾക്ക് പുറമെ ചില രംഗങ്ങളിൽ മറ്റു സംസ്കാരങ്ങളിൽ നിന്നുള്ളവരും ഉണ്ട്. നർമ്മത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുവാനാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്ന് മിഥുൻ റോയ്ക്കൊപ്പം ഇതിന് തിരക്കഥ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ എബിൻ റോയ് പറയുന്നു.
എന്റെ റോള്, ഞാൻ ഇതിലെ ഒരു കഥാപാത്രമായ അലമ്പ് എന്നുള്ളൊരു കഥാപാത്രം ഉണ്ട്, അലൻ അലമ്പ്, അതാണ് ഞാൻ ചെയ്തിരിക്കുന്ന റോള്. പിന്നെ മാത്രമല്ല, ഞാനും ഷട്ടനും കൂടെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. അലമ്പ് എന്ന് പറയുന്ന റോള് ഇവിടെ നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് കാണുന്ന പല യുവാക്കളുടെ എല്ലാ എന്താ പറയുന്ന വളരെ രസകരമായ ഒരു കഥാപാത്രം, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പേരുടെ അപ്രീസിയേഷൻ നമുക്ക് കിട്ടിയിരുന്നു, കാരണം ഇത് വളരെ തമാശ രൂപേണ എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം. അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് കോമഡി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ എന്തായാലും ആൾക്കാരുടെ മനസ്സിലുണ്ടാവും നമുക്കറിയാം. അപ്പൊ മലയാളികളെ മലയാളികൾക്ക് തമാശ എന്ന് പറയുന്നത്, തമാശ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളും തമാശ ഉള്ള കഥകളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇത് നമ്മൾക്ക് ഇടയിൽ നടക്കുന്നതും പിന്നെ ഒരിത്തിരി മസാലയൊക്കെ ചേർക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും ഒരിത്തിരി തമാശ രൂപേണ അത് ചേർത്ത് കഴിയുമ്പോൾ നന്നായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞങ്ങൾ രണ്ട് പ്ലാറ്റ്ഫോമിലാണ് ഇടുന്നത്. യൂട്യൂബിലും ഞങ്ങളുടെ ഇമാജിനേഷൻസ് ഇൻഫിനിറ്റ് എന്നുള്ള പേജിൽ, ഇമാജിനേഷൻസ് ഇൻഫിനിറ്റ് എന്നുള്ള ചാനലിൽ യൂട്യൂബിൽ കിട്ടും. പിന്നെ ഫേസ്ബുക്കിലും ഞങ്ങൾ ഇമാജിനേഷൻസ് ഇൻഫിനിറ്റ് എന്നുള്ള പേജിൽ എല്ലാം അവൈലബിൾ ആണ്.
ഇവരുടെ കഥയുടെ ആദ്യ മൂന്ന് എപ്പിസോഡുകൾക്ക് ശേഷം നല്ല പ്രതികരണം ലഭിച്ചതായി ഇവർ പറയുന്നു. എന്നാൽ പലപ്പോഴും എപ്പിസോഡുകൾ പൂർത്തിയാക്കാൻ വളരെയേറെ സമയമെടുക്കുന്നതായി എബിൻ പറയുന്നു.
പ്രധാന പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടത് ഷൂട്ടിങ്ങിന് ഇടയിൽ എല്ലാവരുടെ അവൈലബിലിറ്റി ആണ്. കാരണം നമ്മൾ ഓരോ എപ്പിസോഡിലും, അതായത് ഒരു മിനിമം ഒരു 7 പേരെങ്കിലും ഒരു എപ്പിസോഡിൽ എന്തായാലും ഉണ്ട്. അപ്പോ എല്ലാവരുടെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, പഠിക്കുന്നവരാണ്. അപ്പോ പഠിത്തവും ജോലിയുടെ ഇടയിൽ ഒഴിവു സമയങ്ങളിൽ സിനിമയോടും ഇതിനോടുള്ള താല്പര്യം കാരണം എല്ലാവരും വന്നിരുന്നതാണ്. അപ്പൊ അവൈലബിലിറ്റി ഒരു വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഇത്, പിന്നെ എഡിറ്റിങ്ങും ഇതൊക്കെ ചെയ്യുന്ന ചേട്ടൻ തന്നെയാണ്. അപ്പൊ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ക്യാമറയും ഇതെല്ലാം പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ അത് കഴിഞ്ഞ് വീഡിയോ, അല്ല നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് പിന്നെ എഡിറ്റിംഗ് കഴിഞ്ഞ് സമയം എടുക്കുന്നുണ്ട്. ഒരു ആളുകൾക്കിടയിലെ ഒരു പ്രധാന അവര് പറയുന്ന ഒരു ഇത്, ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് ഇറങ്ങാൻ ഒരുപാട് സമയം എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ എപ്പിസോഡ് ഇറങ്ങാൻ എടുക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഷൂട്ടിങ്ങും പിന്നെ എഡിറ്റിങ്ങിനും എടുക്കുന്ന സമയമാണ്.
ആദ്യ സീസണിൽ കൂടുതൽ പുരുഷ കഥാപാത്രങ്ങളാണെങ്കിൽ വരുന്ന സീസണിൽ കൂടുതൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓസ്ട്രേലിയയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, കുടിയേറ്റ സമൂഹത്തിൽ ഏതൊരു വിദ്യാർത്ഥിയുടെയും ഒരു കഥയായി ഇതിനെ കണക്കാക്കാൻ കഴിയുമെന്ന് ഇവർ പറയുന്നു. വെബ് സീരീസിന്റെ ഭൂരിഭാഗം നിർമ്മാണവും ഓസ്ട്രേലിയയിൽ തന്നെയാണ് ഇവർ നിർവഹിക്കുന്നത്. സംഗീതത്തിന്റെ ചില ഭാഗങ്ങൾ കേരളത്തിൽ നിന്നും.
Hear more stories in your language by visiting sbs.com.au.